ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ചില വികാരങ്ങളെ സംസ്കരിച്ചും നിയന്ത്രിച്ചും നിർത്താൻ മനുഷ്യനുള്ള കഴിവ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ വികാരങ്ങൾ എല്ലാ ജന്തുക്കൾക്കും ഉള്ളതാണല്ലോ, മനുഷ്യനുൾപ്പെടെ എല്ലാ ജന്തുക്കൾക്കും. എന്നാൽ മറ്റു ജന്തുക്കൾ അതിനെ നിയന്ത്രിക്കാനോ സംസ്കരിക്കാനോ മെനക്കെടുന്നില്ല എന്നതാണ് വാസ്തവം. മനുഷ്യൻ അങ്ങനെ ആവരുത് എന്ന് കുഞ്ഞിനാളിലെ നമ്മൾ പഠിക്കുന്നു. വികാരങ്ങൾ നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത്, അത് അപകടം സൃഷ്ടിക്കും. നമ്മൾ തന്നെയാവണം അവയുടെ അധിപന്മാർ. ഇതിൽ കാമവും ക്രോധവും വിശദീകരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. ലോഭം എന്നാൽ അത്യാഗ്രഹം, പണക്കൊതി എന്നൊക്കെ അർത്ഥമുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ മാത്രം പണം സമ്പാദിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്കൃഷ്ടമായ കാര്യം. മതം എന്നത് താനാണ് ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന ഭാവമാണ്. മറ്റുള്ളവരെല്ലാം തന്നേക്കാൾ താണവൻ എന്ന ചിന്ത അഹങ്കാരത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ്. പകരം ശ്രേഷ്ഠമായ അഭിമാനം സ്വന്തം വ്യക്തിത്വത്തെ പരിപാലിക്കുന്നതിന് സഹായിക്കുന്നു. അന്യരോടുള്ള മാത്സര്യം വിനാശകരമാണ്. അയൽക്കാരനോട് മത്സരിച്ച് ധൂർത്തടിക്കുന്നതും റോഡിലിറങ്ങിയാൽ മുമ്പിൽ പോകുന്ന വാഹനത്തോട് മത്സരിച്ച് സായൂജ്യമടയുന്നതും ഒക്കെ ഈ മാത്സര്യമെന്ന വികാരം നമ്മെ ഭരിക്കുന്നതുകൊണ്ടുതന്നെയാണ്. മോഹത്തിന് വിധേയനായവനെ അത് തന്നെ നശിപ്പിക്കുന്നു എന്ന് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വിവരിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ, മേൽപ്പറഞ്ഞ വികാരങ്ങളെ വേണ്ടവിധം നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തിയേ മതിയാകൂ. അതൊരു ശുദ്ധീകരണമാണ്, സ്വയം നവീകരിക്കലാണ്. അതത്ര എളുപ്പമാണോ എന്നതാണ് ചോദ്യം. പുറമേയുള്ള അവയവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വേണ്ടാത്ത കാഴ്ചകൾ കാണാതിരിക്കാൻ കണ്ണടച്ചു പിടിക്കാം. കേൾക്കരുത് എന്നാഗ്രഹിക്കുന്നത് കേൾക്കാതിരിക്കാൻ ചെവി പൊത്താം. അനാവശ്യമായി സംസാരിക്കാതിരിക്കാൻ വായ പൂട്ടാം. പക്ഷെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ ഏത് വാതിലടയ്ക്കും? അതിന് സ്വയം ശുദ്ധിയുള്ള ഒന്നായി മനസ്സിനെ പാകപ്പെടുത്തുകയേ നിവർത്തിയുള്ളൂ. അതിനാണ് ആത്മവിചാരണ. സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് സ്വകാര്യമായ കേടുകളെ കണ്ടെത്താം. അതിന് മനസ്സിനെ ബലപ്പെടുത്തണം, പ്രലോഭനങ്ങളെ തകർക്കണം. അതിനുള്ള പ്രധാന വഴിയാണ് വിശുദ്ധ റമദാൻ. ശരീരത്തിന്റെ ആവശ്യങ്ങളും മനസ്സിന്റെ മോഹങ്ങളും നിയന്ത്രിക്കാൻ നടത്തുന്ന ആത്മശിക്ഷണം. ജീവൻ നിലനിർത്താൻ അടിയന്തരമായതെല്ലാം നോമ്പിൽ നാം ഉപേക്ഷിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം, വെള്ളം എന്നിവ പോലും. നോമ്പല്ലാത്ത കാലത്ത് നിഷിദ്ധമല്ലാത്തതാണ് അതൊക്കെ. ഒട്ടും അത്യാവശ്യമില്ലാത്ത പലതും നോമ്പിൽ ചെയ്തു കൂട്ടുന്നു. അനാവശ്യ സംസാരവും പ്രവർത്തനങ്ങളും ഒട്ടും അത്യാവശ്യമില്ലാത്തതാണല്ലോ. നമ്മുടെ സ്വകാര്യതയിലാണ് റമദാൻ ഇടപെടുന്നത്. അവിടെയുള്ള അഴുക്കിനെ അകറ്റുകയും ശീലങ്ങളെ മാറ്റുകയും മോഹങ്ങളെ മെരുക്കുകയും ചെയ്യുന്നു. ഒട്ടും പരസ്യമാകാൻ അനുവദിക്കാതെ ഏറ്റവും സ്വകാര്യമായി ശുദ്ധിയോടെ ജീവിക്കാൻ പരിശീലിക്കുന്നു. പരസ്യം എന്നതിലേറെ രഹസ്യമാണല്ലോ ശുദ്ധിയും ഭക്തിയും. അതാണ് നോമ്പിന്റെയും അന്തസാരം. യഥോചിതം നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ദേഹേച്ഛകളുടെ മേൽ വ്യക്തമായ വിജയം അനിവാര്യമാണ്. ഭൗതിക താൽപര്യങ്ങളെ അതിജീവിക്കാനുള്ള പാഠവും പരിശീലനവും അതുവഴി ലഭിക്കുകയും ചെയ്യും. താലൂത്തിന്റെ സൈന്യം നേരിട്ട പരീക്ഷണത്തെക്കുറിച്ച് PMA ഗഫൂർ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. നോക്കൂ, താലൂത്ത് സൈന്യത്തോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഒരു നദിയിൽ വെച്ച് പരീക്ഷിക്കും. അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ എന്റെ അനുയായിയായിരിക്കില്ല. ആര് അതിൽ നിന്ന് ദാഹം അകറ്റാതിരിക്കുന്നോ അവൻ മാത്രമായിരിക്കും എന്റെ അനുയായി. ഒരു കൈക്കുമ്പിൽ മാത്രം വല്ലവനും കുടിക്കുന്നു എങ്കിൽ ആകാം. താലൂത്തിന്റെ സൈന്യം ഒന്നടങ്കം ഇറങ്ങിക്കുടിച്ചാലും നദി വറ്റിപ്പോകുമായിരുന്നില്ല. മറിച്ച് അവർക്ക് അനുസരണയും ക്ഷമയുമുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. ദാഹം നിയന്ത്രിക്കാനാവാത്ത ഒരാൾക്ക് യുദ്ധം ജയിക്കാനാവില്ലല്ലോ. പക്ഷെ ആ പരീക്ഷണത്തിൽ ഭൂരിഭാഗം സൈനികരും പരാജയപ്പെട്ടു. വയറിന്റെ ആഗ്രഹങ്ങൾക്ക് അടിപ്പെട്ടുപോയ സൈനികർ ശത്രുപടയെ വെല്ലാൻ ഞങ്ങൾക്കാവില്ല എന്നു പറഞ്ഞ് പിന്തിരിഞ്ഞോടി. അനുസരണവും അച്ചടക്കവുമുള്ള ചെറിയൊരു സംഘം വൻ സംഘങ്ങളെ എത്രയെത്ര ചെറുസംഘങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുദ്ഘോഷിച്ച് രണാങ്കണത്തിലേക്ക് മുന്നേറി. ദാഹം നിയന്ത്രിക്കാനും ഇഷ്ടങ്ങളെ ത്യജിക്കാനും ആജ്ഞകളെ അനുസരിക്കാനും കെൽപ്പുള്ളവർക്ക് എന്തിലും പതറാത്ത ഉൾക്കരുത്ത് കൈവരും എന്നാണ് ഈ പാഠം. ഈ മനോധാർഢ്യവും അച്ചടക്കവും നോമ്പിന്റെ സുപ്രധാന ഉന്നമാണ്.